2022 March 10 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പുടിന് മീതെ പറക്കുന്ന സെലൻസ്കി. കല്ലും നെല്ലും പംക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. 14 വയസ്സിൽ സഹപാഠിയുടെ കാൽ തല്ലിയൊടിച്ച പുടിൻ അതിന് അധ്യാപികയ്ക്ക് നൽകിയ വിശദീകരണം ചിലർക്ക് അടിയുടെ ഭാഷ മാത്രമേ മനസ്സിലാകൂ എന്നാണ്. അടിച്ചൊതുക്കുക എന്നതാണ് വ്ളാഡിമിർ പുടിന്റെ തത്വശാസ്ത്രം. 2015 റഷ്യയുടെ പ്രസിഡന്റായപ്പോഴും പുടിന്റെ ഭാഷ മാറിയില്ല. ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായില്ലെങ്കിൽ ആദ്യം അടിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. ജൂഡോയും മാർഷൽ ആർട്സും പരിശീലിച്ചിട്ടുള്ള പുടിൻ അതിന്റെ പ്രയോഗമാണ് രാഷ്ട്രീയത്തിലും പകർത്തിയത്. റഷ്യയുടെ പ്രതാപം തിരിച്ചുപിടിക്കുമെന്ന് കാർക്കശ്യമുണ്ട് പുടിന്. എതിരാളികൾ ചുവടുവെക്കും മുൻപേ അടിച്ചൊതുക്കുക എന്ന തന്ത്രമാണ് അതിനായി പുടിൻ ആവിഷ്കരിച്ചത്. അതിന്റെ ബീഭത്സമായ പ്രയോഗമാണ് യുക്രൈനിൽ നടമാടുന്നത്. പ്രധാനമന്ത്രിയായും പ്രസിഡന്റായുമുള്ള 2 പതിറ്റാണ്ടുകാലത്തെ ഭരണത്തിലൂടെ സർവ്വ അധികാരങ്ങളും ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന ഏകാധിപത്യത്തിലേക്കാണ് പുടിൻ റഷ്യയെ മാറ്റിയത്. 4ാം വട്ടവും പ്രസിഡന്റായ പുടിൻ 2024 പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാലും തുടരാൻ അനുവദിക്കുന്ന ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. അതിനിടെ റഷ്യയിൽ ഉയർന്നുവന്ന വിമത ശബ്ദങ്ങളെയെല്ലാം പുടിൻ അടിച്ചമർത്തി. ഒട്ടേറെ മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന വ്ളാഡിമിർ സ്പിരിഡണോവിച്ചിന്റെയും ഫാക്ടറി തൊഴിലാളിയായിരുന്ന മരിയ ഇവാനോവയുടെയും മകനായി 1952 ഒക്ടോബർ 7 സോവിയറ്റ് യൂണിയനിലെ ലെനിൻഗ്രാഡിൽ ജനിച്ച പുടിന് കുറ്റാന്വേഷകനാകണമെന്നായിരുന്നു ആഗ്രഹം. ലെനിൻഗ്രാഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദ പഠനം നടത്തുമ്പോൾ അദ്ദേഹം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്നു. അങ്ങനെയൊരു രാഷ്ട്രീയ പശ്ചാത്തലം പോലും ഉണ്ടായിരുന്നില്ല ജന്മനാടിന്റെ അഭിമാന നക്ഷത്രമായി ഉയർന്ന വ്ളാഡിമിർ സെലൻസ്കിക്ക്. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിലെ കിഴക്കൻ മേഖലയിലുള്ള റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ജൂത കുടുംബത്തിൽ ജനിച്ച വ്ളാഡിമിർ സെലൻസ്കിയുടെ പിതാവ് പ്രൊഫസറും മാതാവ് എഞ്ചിനീയറുമായിരുന്നു. സോവിയറ്റ് ചെമ്പടയുടെ കാലാൾ പടയാളിയായി ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ് സെലൻസ്കിയുടെ മുത്തച്ഛൻ. പിതാവിനെയും 3 സഹോദരങ്ങളെയും ഹിറ്റ്ലർ നയിച്ച നാസി പടയുടെ കൂട്ടക്കുരുതിയിൽ നഷ്ടപ്പെട്ടയാൾ കൂടിയാണ് ഈ മുത്തച്ഛൻ. പക്ഷേ ആ വഴിക്കൊന്നുമായിരുന്നില്ല സെലൻസ്കിയുടെ മോഹവും യാത്രകളും. നിയമബിരുദം നേടിയ സെലൻസ്കി ആ വഴിയിലും മുന്നോട്ടു പോയില്ല. കൌമാരകാലം മുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കോമഡി ഷോകളിലായിരുന്നു കമ്പം. സ്വന്തമായി ഒരു സ്റ്റുഡിയോ സ്ഥാപിച്ച അദ്ദേഹം യുക്രൈൻ ടിവി ചാനലുകൾക്ക് വേണ്ടി കോമഡി പ്രോഗ്രാമുകൾ നിർമ്മിച്ചു. അവയിൽ അഭിനയിക്കുക കൂടി ചെയ്ത സെലൻസ്കിക്ക് സിനിമകളിലും നല്ല അവസരങ്ങൾ ലഭിച്ചതോടെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട കൊമേഡിയനായി. അതിനിടെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലും അദ്ദേഹം സജീവമായി. 2015 സെലൻസ്കി നായകനായ സെർവന്റ് ഓഫ് ദി പീപ്പിൾ എന്ന ടെലിവിഷൻ പരമ്പര പുറത്തുവന്നതോടെ അദ്ദേഹം പോലും അറിയാതെ ഒരു രാഷ്ട്രീയ കളരി രൂപപ്പെടുകയായിരുന്നു. ഒരധ്യാപകൻ അഴിമതിക്കെതിരെ പ്രതികരിക്കുന്നതിന്റെ വീഡിയോ വൈറലാവുന്നതും അങ്ങനെ പ്രശസ്തനായി മാറിയ അദ്ദേഹം യുക്രൈനിന്റെ പ്രസിഡന്റാവുന്നതുമാണ് അതിലെ പ്രതിപാദ്യം. ഇത് വലിയ വിജയമായതോടെ അതിൽ അധ്യാപകനായി അഭിനയിച്ച സെലൻസ്കി ആ പരമ്പരയുടെ പേരിൽ തന്നെ 2018 ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. സെർവന്റ് ഓഫ് ദി പീപ്പിൾ. അഴിമതിയുടെയും അധിനിവേശങ്ങളുടെയും നാടായിരുന്ന യുക്രൈനിലെ ജനതയ്ക്ക് അതൊരു പ്രതീക്ഷയായി. 2019 നടന്ന തിരഞ്ഞെടുപ്പിൽ 73% വോട്ട് നേടിയാണ് ജൂതവംശജനായ സെലൻസ്കി 4.5 കോടിയിലേറെ ജനങ്ങളുള്ള യുക്രൈനിന്റെ പരമാധികാരിയായ പ്രസിഡന്റായത്. രാജ്യത്തെ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരെ സംരക്ഷിക്കുമെന്നും റഷ്യയുടെ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെയാകെ രക്ഷിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അഴിമതിയും പ്രമാണികൾക്കു മാത്രം ലഭിച്ചിരുന്ന അമിത അധികാരങ്ങളും പരിരക്ഷയും ഇല്ലാതാക്കും. റഷ്യയുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കും തുടങ്ങിയവയായിരുന്നു മറ്റു വാഗ്ദാനങ്ങൾ. പ്രസിഡന്റായതിന് തൊട്ടുപിന്നാലെ നയതന്ത്രം ഉപയോഗിച്ച് നിരവധി യുക്രൈനിയൻ യുദ്ധ തടവുകാരെ അദ്ദേഹം രാജ്യത്തെത്തിച്ചു. പക്ഷേ സെലൻസ്കിയുടെ പാശ്ചാത്യ അനുകൂല വിദേശ നയം പുടിന് തീരെ പിടിച്ചില്ല. അത് വകവെച്ചുകൊടുക്കാൻ സെലൻസ്കിയും തയ്യാറായില്ല. ശത്രു എന്നാണ് പുടിനെ സെലൻസ്കി വിശേഷിപ്പിച്ചിരുന്നത്. 2019 ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സെലൻസ്കി കുറിച്ചത് തന്റെ രാജ്യത്തിനും റഷ്യയ്ക്കും പൊതുവായി എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് അതിർത്തി മാത്രമാണ് എന്നായിരുന്നു. അതെല്ലാം ഇത്രയും വലിയ അധിനിവേശത്തിന് ഇന്ധനമാകുമെന്ന് രാഷ്ട്രീയ തന്ത്രത്തിലെ കുതന്ത്രങ്ങൾ അത്ര വശമില്ലാത്ത സെലൻസ്കിക്ക് കണക്കുകൂട്ടാനുമാവില്ല. പക്ഷേ യുക്രൈൻ ജനതയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള നിലപാടും നയസമീപനങ്ങളും ധൈര്യവും ഏതൊരു ദേശസ്നേഹിക്കും ആത്മാഭിമാനം പകരുന്നതാണ്. മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന റഷ്യയിലെ ജനങ്ങൾക്കും അക്കാര്യത്തിൽ സെലൻസ്കിയോട് ആദരവ് തോന്നാതിരിക്കില്ല. ലോകമെങ്ങുമുള്ള ഭൂരിഭാഗം രാഷ്ട്രമീമാംസകരും മാധ്യമപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും കരുതിയിരുന്നത് റഷ്യൻ പടയെ കണ്ടപ്പോൾ തന്നെ സെലൻസ്കി ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ടാവുമെന്നോ അല്ലെങ്കിൽ വൈകാതെ ഓടിയൊളിക്കുമെന്നോ ആണ്. പക്ഷേ ജൂതവംശജനായ വ്ളാഡിമിർ സെലൻസ്കി എങ്ങോട്ടും ഒളിച്ചോടിയില്ല. അമേരിക്ക നൽകിയ സംരക്ഷണ വാഗ്ദാനം നിരസിച്ച സെലൻസ്കി റഷ്യയുടെ കടന്നാക്രമണത്തെ ചെറുക്കാൻ ഞങ്ങൾക്കായുധം തരൂ എന്നാണ് പ്രതികരിച്ചത്. അതാണ് ഒരു ഭരണാധികാരിയിൽ നിന്ന് ലോകത്തെ ആത്മാഭിമാനമുള്ള ഏത് ജനസമൂഹവും ഇച്ഛിക്കുന്നത്. ഈ പൌരബോധമാണ് റഷ്യയുടെ പരമാധികാരിയായ വ്ളാഡിമിർ പുടിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. അധിനിവേശമായാലും സമാധാനത്തിനുവേണ്ടിയുള്ള യുദ്ധമായാലും മനുഷ്യക്കുരുതിയുടെയും തച്ചുതകർക്കലിന്റെയും 14 ദിനങ്ങളാണ് പിന്നിട്ടത്. ഇത്രയും നാളെങ്കിലും സെലൻസ്കി പിടിച്ചു നിൽക്കുമെന്ന് റഷ്യയോ അമേരിക്കയോ കരുതിയിട്ടുണ്ടാവില്ല. സെലൻസ്കിയുടെ ചിറകുകൾ പുടിൻ പട്ടാളം അരിഞ്ഞു വീഴ്ത്തിയേക്കാം. ഭാഗികമായെങ്കിലും റഷ്യൻ അധിനിവേശത്തിന്റെ കൊടിക്കൂറ യുക്രൈനിൽ നാട്ടിയേക്കാം. അപ്പോഴും ലോകജനതയുടെ പ്രാർത്ഥന ഒരുപിടി പൂക്കളുമായി സെലൻസ്കിക്കൊപ്പമുണ്ടാവും. സ്വന്തം നാടിന്റെ പരമാധികാരവും നിലനിൽപ്പും വളർച്ചയും സംരക്ഷിക്കാനുള്ള ബാധ്യത ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല. തീർച്ചയായും പുടിനും അതുണ്ട്. ആ നിലയിൽ റഷ്യയുടെ കടന്നാക്രമണം തെറ്റെന്ന് പറയാനുമാവില്ല. ഇന്ത്യയോട് എക്കാലവും കൂറു നിലനിർത്തിയിരുന്ന ലോകരാഷ്ട്രമെന്ന നിലയിൽ നമുക്ക് റഷ്യയെ തള്ളിപ്പറയാനുമാവില്ല. പക്ഷേ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പാഠം ഉൾപ്പെടെ പ്രാർത്ഥനയായി കാണുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഒരധിനിവേശത്തെയും യുദ്ധത്തെയും ന്യായീകരിക്കാനാവില്ല. ലോകം കണ്ട ഏറ്റവും കാന്തശക്തിയുള്ള പോരാളിയായ സുഭാഷ് ചന്ദ്രബോസിനേക്കാൾ അഹിംസയുടെ സന്ദേശം പകർന്ന മഹാത്മജിയെ രാഷ്ട്രപിതാവായി ആരാധിക്കുന്ന ഒരു ജനതയുടെ മണ്ണാണ് ഇന്ത്യ. ആ നിലയിൽ മാത്രം നോക്കിയാലും കണ്ണീരുണങ്ങാത്ത പ്രാർത്ഥനയുടെ വെളിച്ചം യുക്രൈൻ ജനതയ്ക്കായി നമ്മൾ പകരേണ്ടതുണ്ട്. തോൽക്കുന്ന യുദ്ധം നയിക്കാനും ആരെങ്കിലും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ ഭൂലോകം ഇതിനേക്കാൾ മാരകവും വിഷലിപ്തവുമാകും. വ്ളാഡിമിർ പുടിന് മാനസാന്തരമുണ്ടാകട്ടെ, അതല്ലാതെ മറ്റൊരു വഴിയും തെളിഞ്ഞുകാണുന്നില്ല. ഈ പ്രാർത്ഥനയ്ക്കപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട്. പുടിനും സെലൻസ്കിയും ഒരുപോലെ മൂർച്ചയേറിയ വ്യക്തികളാണ്. വിട്ടുവീഴ്ചയെ കൂസാത്തവരും ആത്മാഭിമാനത്തെ പുൽകുന്നവരുമാണ്. പുടിന് സാഹസികനായ ഒരു ബൈക്ക് റൈസറുടെ ബാല്യമുണ്ട്. ചീറിപ്പായുന്ന ഭാരവണ്ടിയാണ് മുന്നിലെങ്കിലും ഓവർടേക്ക് ചെയ്തേ അടങ്ങും. ആർട്ടിസ്റ്റിന്റെ സ്വപ്നാത്മകമായ ഭാവനയുള്ളയാളാണ് സെലൻസ്കി. രണ്ടും ചേരുമ്പോഴുള്ള ഫലമോ? നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യജീവനുകളും അവർ വിയർപ്പൊഴുക്കി സ്വരുക്കൂട്ടിയ ഭൌതിക നേട്ടങ്ങളും എരിഞ്ഞമരുന്നു. ഈ ചിതയിൽ നിന്ന് ആർക്കാണ് ഉയർത്തെഴുന്നേൽക്കാനാവുക? നമ്മുടെ കേരളത്തെക്കാൾ 1 കോടി ജനങ്ങൾ മാത്രം അധികമുള്ള നാടാണ് യുക്രൈൻ എന്ന യാഥാർത്ഥ്യവും മറക്കാതിരിക്കാം.